കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ചെയ്ത അതിപ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് അഞ്ചപ്പത്തിലെ അത്ഭുതം. ഈ സംഭവം വിവരിക്കുന്ന പല വേദഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിൽ ഒരെണ്ണമാണ് യോഹന്നാൻ 6. ഈ സംഭവത്തിന്റെ ഒടുവിൽ രേഖപ്പെടുത്തുന്ന ഭാഗം ഞാൻ ആദ്യം ഒന്നോടെ വായിക്കുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു, അങ്ങനെ തന്നെ മീന് വീണ്ടും നടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. 10 വാക്യത്തിൽ ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000 പുരുഷന്മാർ ഇരുന്നു എന്ന് കാണും. ഇതേ സംഭവം മത്തായി സുവിശേഷം 14 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 14 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ്.
അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കീൻ എന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇനി കൊണ്ടുവരികയും എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പനൊരുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച ആ കഷണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു.
ഈ രണ്ട് സ്ഥലത്തു നിന്നും 5000 പുരുഷന്മാർ ഈ അത്ഭുതത്തിൽ നിന്ന് ഭക്ഷിച്ചു എന്ന് വായിക്കുന്നു. അതിൽ നിന്നും യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന ഒരു പറച്ചിൽ എല്ലാവരിൽ നിന്നും ഉണ്ടായി. സൺഡേ സ്കൂൾ കുട്ടികൾ മുതൽ വലിയവർ വരെ പറയും യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന്. എന്നാൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ അല്ല പോഷിപ്പിച്ചത്. ഈ രണ്ട് സ്ഥലത്തും വായിച്ചിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പുരുഷന്മാരുടെ എണ്ണമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ മത്തായി എടുത്തു പറഞ്ഞു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാർ. അപ്പോൾ 5 + 5 = 10, വീണ്ടും ഒരു 10 ചേർത്താൽ 20000 പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഈ 5 അപ്പത്തിൽ നിന്ന്, കുറഞ്ഞ കണക്ക്. അപ്പോൾ 400000 പേര് ഭക്ഷണം കഴിച്ചു. അതിനകത്തെ മുടക്കു മുതൽ ഒരു ബാലകന്റെ കയ്യിലെ ഒരു നേരത്തേക്കുള്ള ആഹാരം, ഒരു ഒരു പൊതി, അവന്റെ ഒരു നേരത്തെ ഭക്ഷണം, അതാണ് ഈ 400000 പേര് ഭക്ഷിച്ചത്. ഇത് അത്ഭുതമല്ലാതാക്കാൻ ഉള്ള വ്യാഖ്യാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ. ധാരാളം പൊതി പിള്ളേർ കൊണ്ടുവന്നുവെന്നും യേശു അത് മേടിച്ച് പങ്കിട്ടതേ ഉള്ളൂ എന്നും ഒക്കെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ കർത്താവ് അത്ഭുതമാണ് അവിടെ ചെയ്തത്. മനുഷ്യരാരും ചെയ്യാത്ത അസാധാരണ കാര്യമാണ് ചെയ്തത്. ദൈവപ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഇതിനകത്ത് ഒരു സന്തോഷ വാർത്തയുള്ളത് ചിന്തിക്കുന്നവർക്ക് ഒരു നല്ല കാര്യം, ഒരു സന്തോഷം, ഗുഡ് ന്യൂസ് അവിടെ ഉള്ളത്, ബൈബിൾ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം ഇന്നാണ് ഈ സംഭവം നടന്നതെങ്കിൽ റിപ്പോർട്ട് എങ്ങനെ വരും? 600000 പേർ ഒരു ബാലകന്റെ കയ്യിലെ പൊതിയിൽ നിന്ന് ഭക്ഷിച്ചു എന്നല്ലേ റിപ്പോർട്ട് വരിക? ഈ സംഭവം നടക്കുന്നതിന്റെ പിറ്റേ ദിവസം ഇറങ്ങുന്ന 5 പത്രങ്ങൾ എടുക്കുക. അതിനകത്ത് ഒരുവിധം മാന്യമായിട്ട് വാർത്ത എഴുതുന്ന പത്രക്കാർ 600000 എന്ന് എഴുതും. എന്തെങ്കിലും ഒന്ന് കേട്ട ഉടനെ പെരുപ്പിച്ചെഴുതുന്നവർ 100000 എന്ന് എഴുതും. ചോദിച്ചാ പറയും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയല്ലേ ഇച്ചിരി കൂടിയിരുന്നോട്ടെ. ഒരു പൊതിയിലെ ഭക്ഷണം 20000 പേരിൽ കൂടുതൽ ഭക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തം. പക്ഷെ റിപ്പോർട്ട് വന്നത് 5000. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് ഈ കാര്യം രേഖപ്പെടുത്തുന്നത് ആർക്കും റിപ്പോർട്ട് കൊടുക്കാനല്ല, ആരുടെ കയ്യിൽ നിന്നും ഒരു സഹായം വാങ്ങാനും അല്ല. അവിടെ ഒരു ചെറിയൊരു കണക്ക് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത് അതുപോലെ അങ്ങ് വിശ്വസിക്കാം, അതിൽ കുറയില്ല കൂടുകയുള്ളൂ എന്ന് വിശ്വസിച്ചോണം. ഏതൊരു വാക്യം എടുത്താലും വാഗ്ദത്തം എടുത്താലും ഈ കാണുന്നതിൽ നിന്ന് കുറയില്ല. കാണുന്ന എത്ര ഏതായാലും ഉണ്ടാവും, ഇല്ല അതിൽ കൂടുകയുള്ളൂ കുറയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വായിച്ചാൽ അല്പമൊക്കെ സൗഖ്യമാക്കും എന്നല്ല, അത് 100% സൗഖ്യമാക്കും എന്ന് വിശ്വസിച്ചാൽ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കും. കേരളത്തിൽ പല പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. ആ പത്രങ്ങളെക്കുറിച്ച് സ്ഥിരം വായിക്കുന്നവർക്കറിയാം, ഈ ചില പത്രത്തിൽ വരുന്നതിന്റെ പകുതി വിശ്വസിക്കാം, ചില പത്രത്തിൽ വരുന്നതിന്റെ 1/4 വിശ്വസിക്കാം, ചില പത്രത്തിൽ വരുന്നതിന്റെ 75% വിശ്വസിക്കാം, ചില പത്രത്തിലുള്ളത് ഒന്നും തന്നെ വിശ്വസിക്കേണ്ട, ചുമ്മാ വായിച്ചാൽ മതി. ഇങ്ങനെ പലതരം പത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. ദൈവവചനത്തിനുള്ള ഒരു പ്രത്യേകത, നിങ്ങൾ അതിനകത്ത് എന്ത് കാണുന്നോ അത് മുഴുവൻ നിങ്ങൾക്ക് വിശ്വസിക്കാം. 5 അപ്പം 5000 പേര് കഴിച്ചു എന്ന് എല്ലാവരും പറയുക, കാരണം അങ്ങനെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ കഴിച്ചത് 20,000 പേരാണ്, ഒരു തർക്കവുമില്ല. 5000 റിപ്പോർട്ട് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇതിനകത്തൊന്നും പെരുപ്പിക്കുന്നില്ല, ഒന്നും വലുതാക്കുന്നില്ല, ഉള്ളത് മാത്രം അതിന്റെ വളരെ ഷോർട്ട് റിപ്പോർട്ടേ നമുക്ക് തരുന്നുള്ളൂ. ദൈവവചനത്തെ വിശ്വസിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ സംഭവത്തിൽ ഒന്നും വലുതാക്കി കാണിക്കാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല, അഥവാ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ അതിനകത്തെ വസ്തുതകൾ ഗ്രഹിക്കണം. കർത്താവ് ഇതിനകത്ത് ചെയ്ത കാര്യങ്ങൾ നമ്മെ എങ്ങനെ ബാധിക്കും, നമ്മോടുള്ള ബന്ധത്തിൽ ഈ തിരുവെഴുത്ത് ഈ സംഭവം എങ്ങനെ ബാധിക്കും. യേശു കർത്താവിന്റെ വചനം കേൾക്കാനായിട്ടാണ് ആളുകൾ വന്നത്. നമ്മൾ 2 ഭാഗത്തിൻ്റെ വായിച്ചു. വായിച്ച ഭാഗങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വന്നവർ, പുതുതായിട്ട് വന്നവരൊക്കെ പിന്നെയും വീട്ടിൽ പോയി വായിക്കണം. കർത്താവായ യേശു മുന്നറിയിപ്പ് കൊടുത്തിരുന്നില്ല ഈ മീറ്റിംഗിന് ശേഷം ഭക്ഷണം ഉണ്ടെന്ന്. അപ്പൊ അവർ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, അവർ വചനം കേൾക്കാൻ വന്നതാണ്. ഒന്നുകൂടെ പറയാം, ഈ മീറ്റിംഗിന് ശേഷം വരുന്നവർക്കെല്ലാം ഫുഡുണ്ടായിരിക്കുമെന്ന് അനൗൺസ് ചെയ്തിരുന്നില്ല, ആരും അത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇവർ എന്തിനു വന്നതാ ഈ 20,000 പേര്? കർത്താവിന്റെ തിരുവചനങ്ങളെ കേൾക്കാൻ വന്നതാ. ഈ അധ്യായത്തിന്റെ ഒടുവിൽ പറയുന്നു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്റെ പക്കലേ ഉള്ളൂ, അതുകൊണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നത് എന്തിനാണ്? സ്തോത്രം. ഒരുപാട് നന്മകളൊക്കെ അവൻ തന്നു കാണും, പക്ഷേ നിത്യജീവനോട് ബന്ധപ്പെട്ടതാണ് യേശുവിൽ നിന്ന് കിട്ടുന്നതിലേക്കും വലിയ നന്മ. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ് നമ്മുടെ ഭക്ഷണം, അതാണ് നമ്മുടെ ആഹാരം. അതെ, അതിനുവേണ്ടി വന്നവൻ അന്ത്യം വരെ നിൽക്കും. കർത്താവ് മുന്നറിയിപ്പൊന്നും കൊടുത്തിരുന്നില്ല, വചനം കേൾക്കാൻ വന്നു. മത്തായി സുവിശേഷത്തിൽ വായിച്ചത് വളരെ മണിക്കൂറുകളായി അവർ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നേരം വൈകിയെ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഇപ്പോൾ മീറ്റിംഗ് നിർത്തുന്നതാണ് നല്ലത്, ആളുകളെ പിരിച്ചുവിടുക, അവർ പൊയ്ക്കോട്ടെ, കാരണം ഇനി നിന്നാൽ ഫുഡും അക്കോമഡേഷനും നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, അതുകൊണ്ട് പിരിച്ചുവിടുന്നതാണ് നല്ലത്. ഉടനെ യേശു ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവർ ഞെട്ടിപ്പോയി, അത് നടക്കൂല. ആ കാര്യം യോഹന്നാൻ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു വലിയൊരു പുരുഷാരം, വാക്യം 5, തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് വായിച്ചു,
യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു.
നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു വാക്യം മനഃപാഠമാക്കണം. ഈ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെല്ലാം ദൈവത്തിന് വിലയേറിയവരാ, ഒരാളല്ല എല്ലാവരും ദൈവത്തിന് വിലയേറിയവരാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ ആരൊക്കെ നാളെ മിഷണറിമാരാകാൻ പോകുന്നെന്ന് അറിഞ്ഞുകൂടാ, ആരൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടാൻ പോകുന്നു അറിയുന്നില്ല, ആരൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ശിക്ഷാവിധി മേടിച്ചു കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൂടാ. വളരെ ഭയത്തോടും പ്രാർത്ഥനയോടും കൂടെ വേണം ദൈവത്തിൽ ഇരിക്കാൻ. നാം കർത്താവിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. ഈ 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്നത്തെ വാക്യത്തിലെ ഒരു പ്രധാന ദൂത് അഥവാ കുറിവാക്യം, ഒരു മനഃപ്പാഠവാക്യം ഇരുന്നോട്ടെ. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ധ്യാനിക്കാമോ? താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രസന്റ് കണ്ടീഷൻ, ഏറെക്കുറെ 20,000 ആളുകളുടെ ഒട്ടിയ വയറും വിശന്ന് തളർന്ന ശരീരവും, ഇവരെ സഹായിക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്ന നേതൃത്വവും, നേതൃത്വം മീൻസ് അപ്പോസ്തലന്മാർ, ഇവരെ സഹായിക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്ന നേതൃത്വവും, വിശന്ന് നിൽക്കുന്ന 20,000 രണ്ട്. മൂന്ന്, ഒരൽപ്പം ബ്രെഡ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച, ഇത് സ്ഥലം മരുഭൂമിയാണ്, കടം മേടിച്ചു കൊടുത്തേക്കാന്ന് ഒരാൾ പറഞ്ഞാലും ഒരു സാധ്യതയുമില്ല. അപ്പോൾ യാതൊരു സാധ്യതയും കാണാത്ത സാഹചര്യം, അഥവാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിനിനി ടൈമും ഇല്ല. ഇങ്ങനെ നോ 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 എന്ന് മാത്രം പ്രകൃതി പോലും പറഞ്ഞുകൊണ്ടിരിക്കുക, നടക്കില്ല നടക്കില്ല നടക്കില്ല, സാധ്യതയില്ല സാധ്യതയില്ല സാധ്യതയില്ല, നെഗറ്റീവ് മാത്രം എല്ലായിടത്തുനിന്നും കേൾക്കുന്നത്. അതിലെ ഒരു പക്ഷി പറന്നു പോയാൽ പറയും നടക്കില്ല. അവിടെ നിൽക്കുന്ന മരങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആ മരങ്ങൾ തലയാട്ടിക്കൊണ്ട് പറയും നടക്കില്ല നടക്കില്ല. 500 ഭക്ഷണം കൊടുക്കണമെങ്കിൽ 5 തൊട്ടേ കമ്മിറ്റി കൂടണം. അപ്പോഴാണോ 20,000 പേർക്ക് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം ചിന്തിക്കുന്നത്? ഇന്ന് വളരെ പുരോഗമിച്ച കാലമാണ്, ഇന്നെല്ലാം ഫാസ്റ്റ് ഫുഡ് യുഗമാണ്. ഇന്ന് നടക്കില്ല ഇന്ന് നടക്കില്ല. അപ്പോഴാണോ ഭക്ഷണം ഇത് കൊടുക്കണമെന്ന് പറയുന്നത്? ഒരിക്കലും നടക്കില്ല 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 എന്ന് പറയുക. 6 വാക്യം വീണ്ടും ധ്യാനിക്കുക, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇപ്പൊ മനസ്സിലായോ? ഒരാൾക്ക് മാത്രം ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്, അതേത് കാര്യമെന്നറിയാമോ? ഇവരെല്ലാവരും ഏമ്പൊക്കം വിട്ട് ഹായ് ഉഗ്ര ഫുഡ് കേട്ടോ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും 12 ബാക്കി വെക്കുകയും ചെയ്യുന്ന ചിത്രം ഒരാൾക്ക് മാത്രം കാണാം. ആർക്ക്? യേശുവിനെ. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഒരാൾക്ക് മാത്രം അറിയാം അടുത്തൊരു മണിക്കൂർ കഴിയുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി 9:30 കഴിയുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? അടുത്ത ആഴ്ചയിൽ എന്താ നടക്കാൻ പോണെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? അടുത്ത വർഷം എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അറിയാവുന്നവൻ യേശു മാത്രമേ ഉള്ളൂ, അറിയാവുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണക്ക് കൂട്ടുന്നതല്ല നാളെ സംഭവിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതല്ല നാളെ സംഭവിക്കുന്നത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. നിന്നെ വിളിച്ചപ്പോൾ തന്നെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ചിത്രം യേശു തയ്യാറാക്കിയിട്ടുണ്ട്. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യേശു കൂളായിട്ട് നിൽക്കുന്നത്. ലാസറിന് പനിയാണെന്ന്, സുഖമില്ലെന്ന് പറഞ്ഞ ആള് വന്ന് വിളിച്ചപ്പോ യേശു വളരെ സിമ്പിളായിട്ട് അത് എടുത്തുള്ളൂ. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ലാസറിന് പനിയാ, വേഗം വരണം. ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. യേശു അത് കാര്യമായിട്ട് എടുത്തില്ല, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. എന്താ യേശു ലാസറിനെ പനിയാന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലാഞ്ഞത്? എന്തായിരിക്കും കാരണം? വേദപുസ്തക പ്രകാരം നോക്കിയാൽ ഈ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ പിന്നെ യേശു വീട്ടിൽ വന്ന ലാസർ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്നാൽ അതിനു മുമ്പ് യേശു വീട്ടിൽ വന്ന ലാസർ ഇല്ല. ഇത്തരം കാര്യം പുസ്തകത്തിൽ നിന്ന് പറയാൻ പറ്റും, ബാക്കി ഇനി നമ്മൾ വ്യാഖ്യാനിക്കാനേ നിവൃത്തിയുള്ളൂ. പെങ്ങന്മാര് രക്ഷിക്കപ്പെട്ടതാണ്, ചെറുക്കന് വലിയ താല്പര്യമില്ല. ചെറുക്കന് ക്രിക്കറ്റ് കളി കാണാൻ പോണം, ഈശോമശിഹ വീട്ടിൽ വരും, ഇവൻ ക്രിക്കറ്റിന് പോകും. ഈ പെങ്ങന്മാർക്ക് ഒരൊറ്റ കരച്ചിലുള്ളു, ഇവൻ ഒന്ന് ഗുണം പിടിക്കണോ. യേശു എപ്പോ വന്നാലും ഇവൻ വീട്ടിലില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റും, മറിയ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്നു, മാർത്ത അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നു. മാർത്ത വന്നിട്ട് ചോദിച്ചു, എന്നെ സഹായിപ്പാൻ ഇവളെ ഒന്ന് വിട്ടുകൂടെ, എന്നെ തനിച്ച്. അപ്പൊ നിന്റെ ആങ്ങളെ എവിടെ? ഓ, അവനെ കിട്ടൂല. അപ്പൊ ഇത് വീട്ടിൽ മീറ്റിംഗ് വെക്കുന്നതിന് അവന് പിണക്കില്ലേ? അതിനൊന്നും അവന് കുഴപ്പമില്ല, പക്ഷെ അവനെ പിടികിട്ടൂല അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുകയാണ് അവന് പനിയാന്നും പറഞ്ഞ ആള് വിട്ടത്. യേശു പറഞ്ഞു, പനി മാറിയാന്നും അവൻ ശരിയാവൂല. ശരി, ഒന്ന് കഴിഞ്ഞോട്ട്, അവന് ഇനി അവൻ പോകരുത്, അതുപോലെ ആയിട്ട് അവനെ സൗഖ്യമാക്കിയിട്ട് കാര്യമുള്ളൂ. ഈ വെള്ളത്തിൽ ചാടുന്നവനെ ചാടിയ ഉടനെ എടുക്കാൻ പറ്റൂല, ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം താഴണം, എന്നിട്ട് പൊങ്ങി വരുമ്പോ എടുത്താ പിടികിട്ടും, ഇല്ലെങ്കിൽ വെപ്രാളം കാണിക്കും. കർത്താവ് വളരെ കൂളായിട്ട് നിൽക്കുക. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി വരാത്ത എന്നാണെന്നറിയാമോ? കർത്താവിനൊരു പ്ലാനുണ്ട്, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ചില വ്യക്തികളോട് പ്രത്യേകം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ദൈവം ചെയ്യാൻ പോണത്. ദൈവത്തിന് ഒരു പ്ലാനുണ്ട് കാര്യങ്ങളെ കുറിച്ച്. ദൈവത്തിന് കൃത്യമായൊരു പ്ലാനുണ്ട്. ഒരിക്കലും തെറ്റാത്തൊരു പ്ലാനുണ്ട്. നീ ദൈവത്തെ ഉപദേശിക്കരുത്. കർത്താവേ നിന്റെ പ്ലാൻ മതി എന്ന് ദൈവത്തോട് പറ. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. സ്തോത്രം. ഫിലിപ്പോസ് വേഗത്തിൽ ഇറങ്ങിപ്പോയി. വാക്യം 7 ഒരിക്കൽ കൂടെ വായിച്ചേ.
ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരെ അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളത് എന്ന് പറഞ്ഞു.
സ്തോത്രം. ഫിലിപ്പോസ് എന്ന ഒരു ശിഷ്യൻ ഈ വിഷയത്തിൽ ഒരു ചെറിയ ഡൊണേഷനുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇവന്റെ ഡൊണേഷൻ ഒരു ബുദ്ധിപരമായ സംഭാവനയാണ്. കർത്താവായ യേശുവിന് ഈ വിഷയത്തിൽ ഒരു കാൽക്കുലേറ്ററുടെ ഉപയോഗമാണ് ഫിലിപ്പോസിൽ നിന്ന് കിട്ടിയത്. കർത്താവിന്റെ പോക്കറ്റിൽ അന്നേരം കാൽക്കുലേറ്റർ ഇല്ല. ഫിലിപ്പോസ് വേഗം ചെന്ന് ഒരു ചെറിയ കണക്കുകൂട്ടൽ നടത്തി. കാൽക്കുലേറ്ററിലാണോ കടലാസയിലാണോ മണ്ണിലാണോ? ഒരു കണക്ക് കൂട്ടിയെടുത്തിട്ട് വന്ന് പറഞ്ഞു, 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ബണ്ണും ഒരു ചായയും കൊടുക്കും. ഇത്രയും കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞ വാചകം പുസ്തകത്തിൽ ഇങ്ങനെയാണ്, ഓരോരുത്തർ അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല. ഫിലിപ്പോസ് എന്താ അവതരിപ്പിച്ചിരിക്കുന്നത്? കർത്താവിനെ ബുദ്ധിപരമായി സഹായിച്ചു. ഒരു 200 പണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കൊടുക്കുക, ഒരു 300 രൂപ കളക്ട് ചെയ്താൽ പറ്റുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവിനെ അത്രയും സഹായിച്ചു ഫിലിപ്പോസ്. എവന്റെ കമന്റിനെ യേശു ഒരു മറുപടിയും പറയുന്നില്ല. കർത്താവ് അതിനെ, എനിക്ക് തോന്നുന്നു, കർത്താവിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഒന്നും മിണ്ടിയില്ല. എല്ലാവരും പറയുന്നതിനൊന്നും യേശു മറുപടി പറയാറില്ല, കാരണം അവൻ സർവജ്ഞാനിയാണ്. അവൻ അതിനൊന്നും മറുപടി അറിയാൻ നേരെയില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോ വേറൊരുത്തൻ രംഗത്ത് വരുന്നു. അവന്റെ പേര് അന്ത്രയോസ്. അവനെന്താ പറഞ്ഞത് വായിച്ചാട്ടെ.
ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീരെന്ന് യേശു പറഞ്ഞു.
അത്ഭുതത്തിന്റെ രഹസ്യം ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം. ഇത് നിങ്ങൾക്ക് വീട്ടിലും പരീക്ഷിക്കാം, വ്യക്തിജീവിതത്തിലും പരീക്ഷിക്കാം, ഇന്നും എന്നും പരീക്ഷിക്കാം. അത്ഭുതത്തിന്റെ ഒരു രഹസ്യം താക്കോൽ ഇവിടെ കിട്ടുക. ഫിലിപ്പോസ് പറഞ്ഞ കമന്റിന്റെ മുൻപിൽ യേശു ഒന്നും മിണ്ടിയില്ല. കാരണം യവന്റെ ഈ വാക്കുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരവും ഇല്ല. കാരണം ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? 200 പണത്തിന് അപ്പം മതിയാകയില്ല. ഓക്കെ, 200 പണം ഉണ്ടോ? ഇല്ല. 200 പണം നീ തരാവുന്നാണോ? അല്ല. പിന്നെന്താ നീ പറഞ്ഞത്? 200 പണം ഉണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കാം. ചുരുക്കി പറഞ്ഞാൽ 200 നോ ആണ് ഫിലിപ്പോസ് കൊണ്ടുവന്നത്. 200 നോ. എന്നാൽ അന്ത്രയോസ് കൊണ്ടുവന്നതോ? അന്ത്രയോസ് കൊണ്ടുവന്നത് 5 യെസ്. ഏതൊക്കെ 5? 5 അപ്പമല്ല. 1, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. 2, അവന്റെ കയ്യിൽ 5 യവത്തപ്പമുണ്ട്. 2 മീനുണ്ട്. തരാവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവനെ ഞാനിവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവൻ പറഞ്ഞത് 5 പോസിറ്റീവാ. ഇവൻ പറഞ്ഞത് 5 യെസ്. മറ്റേ പുള്ളി പറഞ്ഞത് 200 0. 200 നോയാ കൊണ്ടുവന്നത്. ഏത് കാര്യത്തിനകത്ത് ഒരു 10-2000 നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അവര് വലിയ ഭയങ്കര നെഗറ്റീവാണ്. ഏത് കാര്യത്തിനകത്തും അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കിയേ, അവര് പെട്ടെന്ന് ഒരു 10-200 നെഗറ്റീവ് അങ്ങ് തട്ടിക്കളയും. സ്തോത്രം. എന്നിട്ട് അവരുടെ ധാരണ ഇവരുടെ ഈ നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നാ? അല്ല. ഇതിനിടയ്ക്ക് ആരോ ഒരുത്തൻ പോസിറ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആരോ ഒരുത്തൻ വിശ്വാസമുള്ളവനുണ്ട്. അവന്റെ വാക്കിന് മാത്രമേ കർത്താവ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. കർത്താവ് മിണ്ടുന്നില്ല, കാരണം അവന് ഇതിന് മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. അവൻ പോട്ടെ. സ്തോത്രം. ഇത് രണ്ടും രണ്ട് തിയോളജിയാണ്, ഇത് രണ്ടും രണ്ട് വേദശാസ്ത്രമാണ്. ഈ രണ്ട് ഗ്രൂപ്പിലാണ് ആളുകൾ എല്ലാ കാലത്ത്, ഈ രണ്ട് ഗ്രൂപ്പിലാണ് ആളുകൾ. ഇവൻ പറയുന്നു 200 പണം ഉണ്ടെങ്കിൽ കൊടുക്കാം, 200 പണം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ല ഇവന്റെ ഇല്ല. ഇവനൊരു പ്രത്യേക വേദശാസ്ത്രം അവതരിപ്പിക്കുകയാണ്. ഫിലിപ്പോസിനെ നമുക്ക് ആരുടെ കൂടെ കൂട്ടാം? ഫിലിപ്പോസ് ഒരു നല്ല കണക്കറിയാവുന്ന ആളാണ്. എനിക്ക് ഫിലിപ്പോസിനോട് ബഹുമാനമുണ്ട്. കാരണം ഫിലിപ്പോസ് പറഞ്ഞ ഈ കണക്ക് തെറ്റാണെങ്കിൽ യൂദാ ചാടി ഇടപെട്ടേനെ. കാരണം യൂദായും കണക്കറിയാവുന്ന ആളാണ്. അപ്പൊ 200 നിയമം പറഞ്ഞപ്പോൾ, ഏ 200 പോരാ, ഒരു 1500 രൂപയിലും വേണം എന്ന് ആരും പറഞ്ഞിട്ടില്ലാത്തതിനാൽ കണക്ക് കറക്റ്റാ, കണക്ക് കറക്റ്റാ. പക്ഷെ യേശു റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന കണക്കുകൾ പലപ്പോഴും ശരിയായിരിക്കും, പക്ഷെ ദൈവം കണക്കിലൂടെ അല്ല പ്രവർത്തിക്കുന്നത്, ദൈവം വിശ്വാസത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടല്ലോ പല കാര്യങ്ങളെ കുറിച്ചും, ആ കണക്കൊന്നും കർത്താവ് തെറ്റാന്ന് പറയുന്നില്ല, പക്ഷെ നമ്മുടെ ദൈവം ഒരു മാത്തമാറ്റിക്കൽ ഗോഡ് അല്ല. നിന്റെ കണക്കുകൂട്ടലിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. വിശ്വാസത്തിന്റെ മുകളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്, കണക്കിന്റെ മുകളിലല്ല. വിശ്വസിക്കാമോ? ഒന്നുകൂടെ അത് മനസ്സിലാക്കാമോ? ഒന്നുകൂടി അത് ആഴത്തിൽ വിശ്വസിക്കാമോ? നിന്റെ ബുദ്ധിയുടെ കണക്കിന്റെ ആഴത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നതെന്നറിയാവോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നോക്കിയിരിക്കുക. ഫിലിപ്പോസ് ഈ കണക്ക് പറഞ്ഞപ്പോൾ, യൂത അതിനേക്കാൾ നല്ല കണക്കറിയാവുന്ന ആളാ, ഞാൻ തെളിയിക്കാം. ഒരു വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഒരു വില കൂടിയ തൈലം കർത്താവിന്റെ കാലിൽ ഒഴിച്ചു. പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു, കാരണം നല്ല സ്മെല്ല, ആ മുറി മുഴുവൻ അങ്ങ് പരന്നു. യൂത പെട്ടെന്ന് അതിന്റെ വില കണ്ടുപിടിച്ചു. ഇത് ഏറ്റവും കൂടിയ ബ്രാൻഡാണ്, ഇത് 300 പണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലിയാണ് 1 രൂപ. ആ കണക്കിന് 300 രൂപ എന്ന് എഴുതുമ്പോൾ ഒരാളുടെ ഒരു വർഷത്തെ കൂലി വരും ഈ തൈലത്തിന്. പെർഫ്യൂം വളരെ ഉപയോഗിക്കുന്ന നാടാണതൊക്കെ. അതും പെർഫ്യൂമിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് അറിയുന്നത്, പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ നശിക്കാൻ അത് മതി. കാരണം അത്ര വില കൂടി ഇത് വേണേ മേടിക്കാം. അതിന് അടിമപ്പെടുകയാണെങ്കിൽ അത്ര വില കൂടി, ഒരു മനുഷ്യന്റെ ഒരു മാസത്തെ ശമ്പളം കൊടുത്താൽ ഒരു ബോട്ടിൽ വാങ്ങാവുന്ന ടൈപ്പുണ്ട്, ഓർഡിനറിയും കിട്ടും. യൂത അവിടെ ഇരുന്ന് കണക്ക് കൂട്ടിച്ച് പറഞ്ഞു, ഇത് സാധാരണയല്ല, ഇത് കോസ്റ്റ്ലിയാ. യൂതയെ, കർത്താവിനർപ്പിക്കുമ്പോൾ നല്ലത് അർപ്പിക്കണം, കർത്താവിനർപ്പിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ അർപ്പിക്കണം. അവൻ പെട്ടെന്ന് കണക്ക് കൂട്ടി, ഇത് ഏറ്റവും കൂടിയതാ. അവിടെ ഇരുന്ന് ആരും പറഞ്ഞില്ല യൂത പറഞ്ഞ വില തെറ്റാണെന്ന്. യൂതായിക്ക് ഇതിന്റെ റേറ്റ് അറിയാം, കണക്ക് കറക്റ്റാ. പുള്ളി പറഞ്ഞത് ഇത് 300 രൂപയ്ക്ക് വിൽക്കാവുന്ന സാധനം. പുള്ളി പറഞ്ഞ അനൗൺസ്മെന്റിന്റെ അർത്ഥം എന്താ? പുള്ളി പറഞ്ഞത് കർത്താവിന്റെ കാൽക്കൽ തൈലം ഒഴിക്കണമെങ്കിൽ ഇത്രയും വില കൂടി ഒന്നും ഒഴിക്കണ്ട, എന്തായാലും ഒന്നും ഒഴിച്ചു എന്ന് വരുത്തിയാ പോരെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും രൂപ ഒരുമിച്ച് മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കണം, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനത് ഫണ്ടിലിടും, എന്നിട്ട് റെസിപ്റ്റ് വരും, നമുക്കത് വല്ല ഓർഫണേജ് തുടങ്ങുകയും ചെയ്യാം. പുള്ളി പറഞ്ഞിരിക്കുന്നതാ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, ദരിദ്രരെ സഹായിക്കാം. ഉടനെ യോഹന്നാൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക, യവന് ദരിദ്രരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, പണസഞ്ചി അവന്റെ പക്കലാകയാലും അതിലിട്ടത് എടുത്തു വന്നതിനാൽ. പച്ച മലയാളത്തിൽ എന്തുവാ, പുള്ളി കട്ടെന്ന് അവിടെ ഇല്ല, മറിക്കും, തക്കുകയല്ല മറിക്കും. നല്ല തലമുറയ്ക്ക് ദോഷം വരാതിരുന്നാ മതി. സ്തോത്രം. ഒടുവി കിടന്നുകൊണ്ട് വട്ടം കറങ്ങി, ഇതെന്താ എനിക്ക് ഇങ്ങനെ വന്നേ, എഴുതി വെച്ചോ, കാരണം അത് തന്നെയാ. പ്രൈസ് ദ ലോർഡ്. യൂദായെ, നീ മറി തുടങ്ങിയ പോർത്തോണം നീ മറിയാൻ പോവുക. മനസ്സിലാവുന്നുണ്ടോ? യൂത കുറേശ്ശെ മറിച്ചു, ഒടുവിൽ യൂദായെ ചെകുത്താൻ മറിച്ചു. കളിയല്ല, പെട്ടകത്തെ കയറി പിടിച്ച് ആരും തട്ടുപേടിക്കരുത്. പ്രൈസ് ദ ലോർഡ്. അപകടം ആരും വരുത്തി വെക്കരുത്. നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി ശിക്ഷ മേടിച്ച അനേകരുണ്ട് പുസ്തകത്തിൽ. നല്ല കാര്യമാണ് ഓർത്താ ചെയ്തത്, ഒടുവിൽ അടി മേടിച്ചു തലമുറയടക്കം. അങ്ങനെ അനേകരുണ്ട് പുസ്തകത്തിൽ. കണക്ക് കൂട്ടാൻ മിടുക്കനാ. യോഹന്നാൻ യൂദയുടെ സ്നേഹിതനാ. യോഹന്നാൻ പറഞ്ഞു, ഇവന് ദരിദ്രരെ കൂട്ടി വിചാരം ഉണ്ടായിട്ടല്ല, ഇവൻ ഇത് മറിക്കാനാ. ഇവൻ കണക്ക് കൂട്ടിയാ, ഇത്രയും രൂപ ഒരുമിച്ച് ഇതിലോട്ട് വരികയാണെങ്കിൽ നല്ലതല്ലേ. കണക്ക് പാളിപ്പോയി. കർത്താവ് പറഞ്ഞു, അവൾ എന്റെ എനിക്ക് വേണ്ടി ചെയ്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? കർത്താവിന്റെ ശരീരം സഭയാണ്, സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം സകലവും ചെയ്തിരിക്കുന്നത്. ബാക്കി വേറെ വകുപ്പ് ഉപയോഗിച്ച് അത് ചെയ്തോണം, ഇത് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. കണക്കുകൾ കൂട്ടുന്നത് നല്ലതാണെങ്കിലും കർത്താവ് അതിനെ ആദരിക്കുന്നില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്താ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്താ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ എന്താ കണക്ക് കൂട്ടുന്നത്? കണക്കുകൂട്ടലുകൾ അവിടെ നിർത്തിയിട്ട് വിശ്വാസത്തിലേക്ക് വാ. വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചർച്ചിലേക്ക് വരിക എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരട്ടെ, വിശ്വാസം മണ്ഡലത്തിലേക്ക് വരട്ടെ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഈ വിശ്വാസം എങ്ങനെയാ വെളിയിലോട്ട് കൊണ്ടുവരുന്നേ? വിശ്വാസം എങ്ങനെയാ വെളിയിലോട്ട് കൊണ്ടുവരുന്നേ? ഒരു സ്ത്രീ രക്തസ്രാവക്കാരത്തിയാണ്. അവൾ യേശുവിന്റെ വസ്തുത കേട്ടു. അവളുടെ വസ്തു വിറ്റ് അവൾ ചികിത്സിച്ചതാ, അവൾക്ക് സൗഖ്യം ഉണ്ടായില്ല. അവൾ തീരുമാനിച്ചു യേശുവിന്റെ അടുക്കെ പോണം. അവൾ ആ വിശ്വാസം ഒന്ന് പുറത്തെടുത്തു. പുറത്തെടുത്തത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവൾ തന്നെ അങ്ങ് ചെയ്തതാ. വിശ്വാസം അകത്തിങ്ങനെ നിൽക്കുക, കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും. അവൾ ആ വിശ്വാസം ഒന്ന് പുറത്തെടുത്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കൈനീട്ടി വസ്ത്രത്തിൽ അങ്ങ് തൊട്ടു. എങ്ങനെയെങ്കിലും നിന്റെ വിശ്വാസം ഒന്ന് പുറത്തെടുക്ക. ഒന്നങ്ങ് തൊട്ടു, പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു കറന്റ് അവളുടെ ശരീരത്തോട് കയറി, ബ്ലീഡിങ് അപ്പൊ നിന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കും. യേശു പെട്ടെന്ന് തിരിഞ്ഞു, എന്നെ തൊട്ടതാര്? ഉടനെ അടുത്തു നിന്നൊരു പറഞ്ഞു, കർത്താവേ റെയിൽവേ സ്റ്റേഷനിലെ പോലത്തെ തള്ള, അന്നേരം തൊട്ടതാരാന്നൊക്കെ ചോദിച്ചാ, ഇവിടെ തൊടുകല്ല ഇടിയാ നടന്നോണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ തള്ളിയതാരാന്നല്ല ചോദിച്ചത്, എന്നെ മുട്ടിയതാരാന്നല്ല ചോദിച്ചത്, എന്നെ തൊട്ടതാരാന്നാ ചോദിച്ചത്. ഈ കൂട്ടത്തിൽ മുട്ടി ഒരുപാട് പേരുണ്ട്, പക്ഷെ തൊട്ട ഒരാളുണ്ട്. പർപ്പസ്ലി തൊടാൻ വേണ്ടി വന്ന ഒരാളുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നില്ല. ജനക്കൂട്ടത്തിനിടയിൽ എല്ലാവർക്കും വിടുതൽ കിട്ടുന്നില്ല. എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നില്ല. തൊടണമെന്ന് വിചാരിച്ചു വന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരു അനുഗ്രഹം പ്രാപിക്കും. ഇന്ന് രാത്രി ഞാൻ ഒരു അത്ഭുതം പ്രാപിക്കും. ഇന്ന് രാത്രി ഞാൻ അവനെ തൊടും. ഇന്ന് രാത്രി ദൈവശക്തി ഞാൻ പ്രാപിക്കും. ഇന്ന് രാത്രി ഞാൻ ഒരു അത്ഭുതം കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് വന്ന ചിലരുണ്ട്. അവരത്ഭുതം കാണും, അവരത്ഭുതം കാണും. നിന്റെ വിശ്വാസം ഒന്ന് പുറത്തോട്ട് വരണം ഇന്ന് രാത്രി. നിന്റെ വിശ്വാസം ഒന്ന് പുറത്തു വരണം, പുറത്തു വരണം, പ്രവൃത്തി പദത്തിൽ വരണം. അപ്പോഴാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസത്തിലാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. ഫിലിപ്പോസ് വളരെ നല്ല കണക്കുകൾ അവതരിപ്പിച്ചെങ്കിലും, വളരെ നല്ല കണക്കുകൾ അവതരിപ്പിച്ചെങ്കിലും അവന്റെ വാക്കുകളെ ഒന്നും കർത്താവ് കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ ആന്ത്രയോസ്, ആന്ത്രയോസ് അവൻ പെട്ടെന്ന് പറയുകയാണ്, വാക്യം 9, ഇവിടെ ഒരു ബാലകനുണ്ട്, ഉറക്ക വിളിച്ച് പറയുക, അവന്റെ പക്കൽ 5 ഏലത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ വഴി നിങ്ങൾ ബൈബിളിൽ വീട്ടിൽ പോയി വേണം വായിച്ചോളൂ. ഇപ്പോഴും നോക്കണം 10-ാം വാക്യം, ആന്ത്രയോസിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ യേശു പറയുക, ആളെ ഇരിപ്പിക്കൂ. നിങ്ങൾക്ക് അതൊന്ന് ധ്യാനിച്ചു നോക്കാമോ? അത്ഭുതം നടന്നോ? നടന്നിട്ടില്ല. അത്ഭുതം നടന്നിട്ടില്ല. ഇപ്പോഴും കണ്ടീഷൻ പഴയത് തന്നെയാ. 20,000 പേരുടെ വിശന്ന വയറും ഒരു കൊച്ചന്റെ കയ്യിലെ പൊതിയും മാത്രമുണ്ട്. യേശു പറയുന്നത് എന്ത് ചെയ്തോളാൻ? ആളെ ഇരുത്തിക്കോ. അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ആളെ ഇരുത്തി. എന്താ കാര്യം? അന്ത്രയോസിന്റെ വാക്കിൽ നിന്ന് അത്ഭുതത്തിനുള്ള മുടക്കുമുതൽ കിട്ടി, ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. അന്ത്രയോസ് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അപ്പോഴേ യേശു പറഞ്ഞു ആളെ ഇരുത്തിക്കൂ. ഞാൻ ഇതിന് വേണ്ടിയാ വെയിറ്റ് ചെയ്തത്. സഹോദരി സഹോദരിമാരെ, നിന്റെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ കർത്താവ് നോക്കിയിരിക്കുക. ഒരു വാക്ക് നീ വിശ്വാസത്തിന്റെ പറ, ഒരു വാക്ക് നീ പോസിറ്റീവായിട്ട് പറ, എന്നിട്ടായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങാൻ പോണേ. ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. നീ ഒരു വാക്ക് പറ, വിശ്വാസത്തിന്റെ, വിശ്വാസത്തിന്റെ ഒരു വാക്ക് പറ. തിങ്കളാഴ്ച അത് പറയണം, ചൊവ്വാഴ്ച അത് പറയണം, ബുധനാഴ്ച അത് പറയണം, വ്യാഴാഴ്ച അത് പറയണം, വീട്ടിൽ പറയണം, ഭാര്യയും ഭർത്താവും പറയണം, അപ്പനും മക്കളും പറയണം. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ഓരോ പ്രാവശ്യം ദേവാലയത്തിൽ കയറുന്നതിന് മുമ്പ് കയ്യും കാലും കഴുകണം, കയ്യും കാലും കഴുകണം. എന്തിനാ? മരിക്കാതിരിക്കാൻ. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലോ? നാവ് കഴുകണം. പഴയ നിയമത്തിലെ ശുശ്രൂഷ കൈകൊണ്ടാ, പുതിയ നിയമത്തിലെ വാകൊണ്ടാ. അത്ഭുതം നിങ്ങളുടെ അധരങ്ങളിലാ, അത്ഭുതം നിങ്ങളുടെ അധരങ്ങളില്ല. സ്തോത്രം. എത്തുമാത്രം വാക്യങ്ങൾ അതിന് വായിക്കാനുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ കൈകൊണ്ടല്ല, കാലുകൊണ്ടല്ല, കണ്ണുകൊണ്ടല്ല, വാസ്തവത്തിൽ നാവുകൊണ്ടാ. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റു പറയുമ്പോഴാ രക്ഷിക്കപ്പെടുന്നു. വിശ്വസിച്ച് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഏറ്റു പറഞ്ഞിട്ടില്ല. വാ തുറന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റു പറയാത്തവരുണ്ടെങ്കിൽ ഇത് രാത്രി ഏറ്റു പറയണം. വാ തുറന്നങ്ങ് പറയുമ്പോൾ രക്ഷ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുക. സ്തോത്രം, സ്തോത്രം. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് രോഗശാന്തി എങ്ങനെയാ? വാ കൊണ്ട് പറയുമ്പോഴാ. ഭൂതം എങ്ങനെയാ വിട്ടുപോണത്? വാ കൊണ്ട് പറയുമ്പോഴാ. ഓ ഭയങ്കരം! നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ നാവിലാണ് അത്ഭുതം ഇരിക്കുന്നത്. നെഗറ്റീവായ സംസാരം ഒഴിവാക്കുന്നവൻ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. അവൻ എന്നും അത്ഭുതങ്ങൾ കാണും. അവന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഒരു ഉറവ തുറന്നിട്ടിരിക്കുകയാണ്. 24 മണിക്കൂർ നിങ്ങൾ അത്ഭുതത്തിന്റെ ഭാഷ ഉപയോഗിക്കുക, നിങ്ങൾ അത്ഭുതത്തിന്റെ ഭാഷ പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷമായിരിക്കും. ജീവിതത്തിലെ ഇരുട്ടിങ്ങനെ മാറുന്നത് കാണാം. ശത്രു കെട്ടുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് കാണാം. പിശാചു തടഞ്ഞു വെക്കുന്ന വഴികൾ ഇങ്ങനെ തുറന്നു തുറന്നു വരുന്നത് കാണാം. വിശ്വാസത്തിന്റെ ഭാഷ പഠിക്കണം, വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കണം. നമുക്ക് എന്താ വ്യത്യാസം വന്നത്? നമുക്ക് എന്ത് വ്യത്യാസം വന്നു? പുറമേ ഉള്ള വ്യത്യാസങ്ങളാണോ നാം പ്രധാനമായിട്ട് കാണുന്നത്? നമുക്ക് വ്യത്യാസം വന്നത് നമ്മുടെ അകത്താണെങ്കിൽ അത് നമ്മുടെ നാവേൽ അറിയണം. നീ ഇന്നും അവിശ്വാസി സംസാരിക്കുന്ന പോലെയാണോ സംസാരിക്കുന്നേ? നീ ഇന്നും നിന്റെ കൂട്ടുകാരൻ പറയുന്ന പോലെയാണോ പറയുന്നേ? രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ ഭൗതിക വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന അതേ ലാംഗ്വേജിലാണോ നീ സംസാരിക്കുന്നേ? രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ വിഷയങ്ങളെ കാണുന്ന പോലെയാണോ നീ കാണുന്നേ? എങ്കിൽ നീ അത്ഭുതം കാണത്തില്ല. നീ ഇപ്പോൾ സാധാരണക്കാരന, കെട്ടിടം മാറിയെന്ന് മാത്രമേ ഉള്ളൂ, നിന്റെ ഉള്ളിൽ മാറ്റം വന്നിട്ടില്ല. ഫിലിപ്പോസ് സാധാരണക്കാരൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അന്ത്രയോസ് വിശ്വാസി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അന്ത്രയോസേ, നിനക്ക് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടോ? 20,000 പേര് വിശന്നിരിക്കുന്നിടത്തോട്ട് ഒരു കൊച്ചനെയും വിളിച്ചുകൊണ്ട് നീ വന്നെങ്കിൽ നിനക്ക് എന്തോ അസുഖമുണ്ട്. നിങ്ങൾക്ക് അന്ത്രയോസിനെ എങ്ങനെ കാണാൻ പറ്റും? അന്ത്രയോസിനൊരു മനോരോഗം ഉണ്ടെന്നല്ലേ തോന്നുള്ളൂ? 20,000 പേരിരിക്കുന്നിടത്തോട്ട് ഒരു കൊച്ചനെ പിടിച്ചുകൊണ്ട് കയറി വരണമെങ്കിൽ എന്തോ തലയ്ക്ക് വിഷമുണ്ട്. ഇതാ വിശ്വാസം, ഇതാണ് വിശ്വാസം, ഇതാണ് വിശ്വാസം. കർത്താവ് അതിലാണ് പ്രവർത്തിച്ചത്. ഇന്ന് രാത്രി ഒരു കഠിന കാര്യവും പറയാനില്ല, സിമ്പിളാ. പക്ഷെ വിശ്വാസം ഇവിടെയായിരിക്കുന്നു. ഈ കൊച്ചനെ എങ്ങനെ കൈ കിട്ടി? അന്ത്രയോസ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സുവിശേഷകനാണ്. അതിന് ഗിഫ്റ്റ് പുള്ളിക്കുണ്ട്. ഈ മിനിസ്ട്രിക്കിടെ ഇവിടെ ഈ കർത്താവ് ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്ത്രയോസ് എങ്ങനെ ഒരു കൊച്ചനെ കയ്യിലെടുത്തു, അവനോട് വർത്താനം പറഞ്ഞു, അവനോട് പരിചയപ്പെട്ടു. അവനോട് ചോദിച്ചു, മോനെ എന്നാ നിന്റെ കൈകളെ? ഇതെനിക്ക് ടിഫിനാണ്, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് പല സാധനമുണ്ട്, ഞാൻ പറയില്ല. ചുരുക്കി പറഞ്ഞാൽ അന്ത്രയോസ് വളരെ നേരം അധ്വാനിച്ചു, ഇതിനകത്ത് എന്നാക്കെയാന്ന് അറിഞ്ഞു. അന്ത്രയോസ് പരസ്യമായിട്ട് പറയുക, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്, ഇതിന്റെ എണ്ണമൊക്കെ അന്ത്രയോസ് എങ്ങനെയാ അറിഞ്ഞേ? അന്ത്രയോസ് ഇതൊക്കെ ചോദിച്ച് അറിഞ്ഞ് അഴിച്ച് എണ്ണി നോക്കി കാണും. എന്റെ വിശ്വാസം, ഒരു കൊച്ചനെ കയ്യിലെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. സാധാരണക്കാരോട് പിള്ളേർ അടുക്കത്തില്ല. അന്ത്രയോസിന് ഒരു പ്രത്യേക കൃപയായിരുന്നു, അതൊരു ശുശ്രൂഷയാണ്. സ്തോത്രം. ആ കൊച്ചനെ കയ്യിലെടുത്തു, അവനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. മോനെ, നിനക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടോ? ഉവ്വ. യേശുവിനെ തൊടാൻ താല്പര്യമുണ്ടോ? ഉവ്വ. എന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോട്ടെ? ഉവ്വ. നീ ആ പൊതി എന്റെ തരാവോ? തരാ. എങ്ങനെയോ ഇവനെ കയ്യിലെടുത്തു. ഈ കൊച്ചനെ പിടിച്ചുകൊണ്ട് അന്ത്രയോ സ്റ്റേജിലേക്ക് കയറി വരിക. സ്തോത്രം. ദൈവത്തിന് ഉപയോഗിക്കപ്പെടേണ്ട ആളുകളെ കണ്ടുപിടിക്കുന്നത് ഒരു ശുശ്രൂഷയാ. ദൈവത്തിന് ഉപയോഗിക്കപ്പെടേണ്ട ആളുകളെ കണ്ടുപിടിക്കുന്ന ഒരു ശുശ്രൂഷയാ. ഈ കൊച്ചൻ പ്രയോജനപ്പെടാനുള്ളവനാണ്, പക്ഷെ അവനെ കണ്ടെത്തിയത് അന്ത്രയോസാണ്. കൊണ്ടുവന്നു, അവനെ മുമ്പിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഈ പൊതി കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഈ കുഞ്ഞിനെ ആലയത്തിലേക്ക് പറഞ്ഞുവിട്ട മാതാവ്, അവനൊരു പൊതി കെട്ടി കൊടുത്തുവിട്ട മാതാവ്, അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ സന്നിധിയിൽ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങൾക്കുള്ളത് കർത്താവിന് സമർപ്പിക്കുക. തീർന്നില്ല. യേശു അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി അവർക്ക് പങ്കിട്ടു കൊടുത്തു. ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. കർത്താവ് അനുഗ്രഹിക്കുന്നതെല്ലാം നുറുക്കും. ബൈബിളിൽ എവിടെ എടുത്ത് വായിച്ചാലും കാണാം, അവൻ അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക എന്നാ. ബ്ലസ്, അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചാൽ നുറുക്കും, അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ നുറുക്കുകയില്ല. നുറുക്കുന്നതിന് മുമ്പ് അനുഗ്രഹിക്കും. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നവരൊക്കെ നുറുങ്ങപ്പെടേണ്ടി വരും. നുറുങ്ങപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കരുത്. പക്ഷെ ഒരു കാര്യം, അനുഗ്രഹിച്ച കൈകൊണ്ടാണ് നുറുക്കുന്നത്. അല്പം വേദന വരും, വിഷമിക്കരുത്. അനേകർക്ക് നീ പ്രയോജനപ്പെടാനാണ് നിന്നെ നുറുക്കുന്നത്. നീ തനിയെ ഇരുന്നാൽ ആർക്കും പ്രയോജനമില്ല. ഒരു നുറുങ്ങപ്പെടലിന്റെ അനുഭവത്തിൽ മാത്രമേ
ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴോത്തോളം അനുഗ്രഹിച്ച കൈകൊണ്ട് തന്നെ നുറുക്കും. നുറുക്കിയിട്ട് മാത്രമേ ആയിരങ്ങൾക്ക് നിന്നെ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതെ, ഇന്ന് രാത്രി കർത്താവ് എന്നെ നീ നുറുക്കുന്നെങ്കിൽ അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഒരുപക്ഷെ നാം നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയും, നാം ചിന്തിക്കാത്തടത്തേക്ക് നമ്മളെ എടുത്ത് എറിഞ്ഞു കളയും. പക്ഷെ ദൈവത്തിന് ഉപയോഗിക്കപ്പെടേണ്ടവരൊക്കെ നുറുങ്ങിയിട്ടുണ്ട്. ദൈവം ഉപയോഗിച്ച സകല മനുഷ്യരും നുറുങ്ങപ്പെട്ടവരാണ്. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് മാത്രമേ വെള്ളം പുറപ്പെട്ടിട്ടുള്ളൂ. നുറുങ്ങിയ അപ്പത്തിൽ നിന്ന് മാത്രമേ ആയിരങ്ങളുടെ വിശപ്പ് മാറിയിട്ടുള്ളൂ. ബാലകന്റെ കയ്യിലെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പങ്കിട്ട് കർത്താവ് കൊടുത്തു. അതെ, ഈ കൊച്ചിനെ ദൈവസ്ഥലത്തിലേക്ക് കൊണ്ടു നിർത്തി. കർത്താവ് കണ്ട വഴി പറഞ്ഞു, ആളുകളെ ഇരുത്തിക്കോളാൻ പറഞ്ഞു, അത്ഭുതം നടന്നത് വളരെ പെട്ടെന്നാ. ആറിന്റെ ആറാം വാക്യത്തിൽ നാം വായിച്ചു, താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ആളുകളെ ഇരുത്തി, വളരെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ അപ്പം നുറുക്കി അങ്ങ് കൊടുത്തു. അത്ഭുതം നടന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല, എപ്പോഴാന്ന് അറിയത്തില്ല. നുറുക്കി കൊടുത്തു. ഇവരിത് വിളമ്പി. ഈ 12 ശിഷ്യന്മാർ ആയിരിക്കാം വിളമ്പിയത്, കൂടെ വേറെ വല്ലവരും കൂടെ കൂടി കാണാം. ഏതായാലും വിളമ്പി മുഴുവൻ പേർക്കും കൊടുത്തു. പെട്ടെന്ന് യേശുവിന്റെ കണ്ണുകൾ വാക്യം 12 നോക്കൂ. 12 വായിക്കൂ. 12,
അവർക്ക് തൃപ്തിയായ ശേഷം അവർ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീരെന്ന് പറഞ്ഞു.
മതി, ശ്രദ്ധിക്കൂ. ആളുകളെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞു. മണിക്കൂറുകൾ പെട്ടെന്ന് കടന്നുപോയി. ഇത്രയും പേര് ഭക്ഷിക്കണ്ടേ? വീണ്ടും കർത്താവിന്റെ ശ്രദ്ധ ബാക്കി വന്ന സാധനത്തിലേക്ക്. നിങ്ങൾ ധ്യാനിച്ചു നോക്കണം. ആദ്യമേ ഒരു കഷണമില്ലാതെ വിഷമിച്ചു. ഇപ്പോ ബാലൻസ് വന്നിരിക്കുക, ബാലൻസ് വന്നിരിക്കുക. അതാരും ശ്രദ്ധിക്കുന്നില്ല. അത് അവിടെ ഇവിടെയൊക്കെ കിട്ടും. കർത്താവ് ഗൗരവത്തിലാ പറയുന്നത്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കരുത്. എന്തെങ്കിലും ദൂത അതിനകത്തുണ്ടോ? ഉണ്ട്. ഈ സാധനം വേസ്റ്റ് ആയിട്ട് പാത്രങ്ങളിൽ ഇങ്ങനെ കിടക്കുക, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്താ കാര്യം? ആർക്കും മുടക്ക് വന്നതല്ല, ആർക്കും മുടക്ക് വന്നതല്ല. പ്രാർത്ഥിച്ച് കിട്ടിയ നന്മയുടെ വില പ്രാർത്ഥിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. പ്രാർത്ഥിച്ചവന്റെ മക്കൾക്കും അറിയില്ല, കൊച്ചുമക്കൾക്കും അറിയില്ല. ഉപവസിച്ചവനും കണ്ണുനീരൊഴിക്കവനും വീട് കടന്ന് കട്ടിലിന്റെ താഴെ ഇരുന്ന് കരഞ്ഞവനും മാത്രമേ കണ്ണുനീരിന്റെ വില അറിയത്തുള്ളൂ. പ്രാർത്ഥിച്ച് ലഭിച്ച നന്മയുടെ വില പ്രാർത്ഥിച്ചവർക്കേ അറിയത്തുള്ളൂ. അവരുടെ മക്കളൊക്കെ ഡർബാറായിട്ട് അത് കളയുക. യേശു മിസ്യൂസ് ചെയ്യുന്നതിനെതിരാ. നന്മ ദൈവം തന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ മിസ്യൂസ് ചെയ്യുന്നതിന് യേശു എതിരാ, ദർബാർ ചെയ്യുന്നതിന് യേശു എതിരാ. യേശു ആ ഭക്ഷണത്തിലോട് നോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചു ശരിയാ, പക്ഷെ കഴിക്കാത്ത കുറെ പേരുണ്ട് ഈ രാജ്യത്ത്, കഴിക്കാത്ത ആയിരങ്ങളുണ്ട് ഇവിടെ. ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കരുത്, ഒന്നും നഷ്ടമാക്കരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം നോക്കിയാൽ എന്ത് കാണും? എന്ത് കാണും? എന്ത് കാണും? എന്ത് കാണും? ഒരു സാധനം പോലും നശിപ്പിക്കാൻ കർത്താവ് അനുകൂലമല്ല, കർത്താവ് അനുകൂലമല്ല. ദൈവം നിന്റെ ഒഴിഞ്ഞ പേഴ്സും കാണുന്നുണ്ട്, ദൈവം നിന്റെ ബാലൻസും കാണുന്നുണ്ട്, ദൈവം നിന്റെ ദാരിദ്ര്യവും കാണുന്നുണ്ട്, ദൈവം നിന്റെ ഞെരുക്കവും കാണുന്നുണ്ട്. നിന്റെ ഒന്നുമില്ലാതെ അവനറിയാം. നീ മിസ്യൂസ് ചെയ്യുന്നതും അവനറിയാം. യേശു പറഞ്ഞ നഷ്ടമാക്കരുത്, ശേഷിച്ച കഷണം നഷ്ടമാക്കരുത്, നഷ്ടമാക്കരുത്. ദൈവം തന്ന നന്മ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അത് എന്തായാലും ശരി, അതിന്റെ വില അറിഞ്ഞ് തന്നെ ആളുകൾ ജീവിക്കണം. ഒടുവിൽ, ഈ സന്ദേശത്തിന്റെ ഒടുവിൽ എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പാഠം? വചനം കേൾക്കാനായിട്ടാ വന്നത്, വചനം കേൾക്കാനാ വന്നത്. വചനം കേട്ട് 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 ഇങ്ങനെ കർത്താവിന്റെ കണ്ണിലോട്ട് നോക്കിയിരിക്കുക. തേൻ മൊഴികളാ ഇങ്ങനെ അടർന്നു വീഴുന്നത്. തിരുവെഴുത്തുകൾ എത്ര മധുരമാ, അതും കർത്താവ് പറഞ്ഞാൽ എത്ര മധുരമാ. നമ്മൾ പറയുന്ന പോലെയാണോ നിത്യജീവന്റെ മൊഴികൾ? ആളുകൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് വചനം ഇങ്ങനെ കേൾക്കുക. വിശപ്പിന്റെ കാര്യം അവരോർത്തില്ല. പക്ഷെ യോഗം തീർന്നപ്പോൾ യേശു ഓർത്തു, യേശു ഓർത്തു. യേശു പറയ, ഇവരെ പട്ടിണിയായി വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. വചനം കേൾക്കുന്ന നിന്റെ വയറിന്റെ നിലവാരം അവനറിയാം. വചനം കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് അവനറിയാം. വചനം കേൾക്കുന്ന നിന്റെ കടഭാരം അവനറിയാം. വചനം കേൾക്കുന്ന നിന്റെ സാമ്പത്തിക പ്രശ്നം അവനറിയാ, നിന്റെ വിശപ്പ് അവനറിയാ, നിന്റെ ഭാര്യയുടെ രോഗം അവനറിയാ, നിന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് അവനറിയാ, നിന്റെ കടഭാരം അവനറിയാ. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, യേശു ആത്മീയത്തിൽ മാത്രമല്ല ഇടപെടുന്നത്, ഭൗതികത്തിലും ഇടപെടും. പക്ഷെ അതിനൊരു ക്രമമുണ്ട്, അതാണ് ഈ കാലഘട്ടത്തിലെ ആളുകൾ പഠിക്കേണ്ടത്. യേശു മനുഷ്യന്റെ ഭൗതികത്തിലും ഇടപെടും, ആത്മീയത്തിലും ഇടപെടും. ചിലർ പഠിപ്പിക്കുന്നു ദൈവം ആത്മീയം മാത്രമാണ്, ദൈവം ആത്മാവാണ്, ആത്മീയത്തിൽ ഇടപെടുകയുള്ളൂ. അല്ല, യേശു ക്രിസ്തു മനുഷ്യന്റെ ഭൗതികത്തിൽ ഇടപെടും. അതിന്റെ ക്രമം, അതിന്റെ ക്രമം ആദ്യം ഭൗതികത്തിൽ ഇടപെടും, എന്നിട്ടാണോ ആത്മീയം? പുസ്തകം പഠിച്ചു നോക്കിക്കോളൂ, മാനസാന്തരപ്പെടാത്തവർക്ക് പോലും സൗഖ്യം കൊടുത്തിട്ടുണ്ട്. കുളക്കരെ കിടന്ന രോഗിയെ കട്ടിലെടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, സൗഖ്യമായി, സന്തോഷമായി വീട്ടിൽ പോയി. മൂന്നാല് ദിവസം കഴിഞ്ഞ് അവനെ വഴിക്ക് വെച്ച് കണ്ടുവെച്ച് പറഞ്ഞു, തേ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാ, ഇനി പാപം ചെയ്യരുത്. അപ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള കാര്യം അവനെ ബോധ്യപ്പെടുത്തിയത്. അവന് അന്നേരത്തെ ആവശ്യം കർത്താവ് അങ്ങ് തീർത്തു കൊടുക്കുക. നിങ്ങൾ ഈ യോഗങ്ങളിൽ ഇരിക്കുമ്പോൾ നിങ്ങളൊരാഴമായി തീരുമാനമെടുത്തില്ലെങ്കിൽ പോലും ഒരു ബ്ലെസ്സിംഗ് തരാൻ കർത്താവിന് ദാരിദ്ര്യമൊന്നുമില്ല. ഒരനുഗ്രഹം ചിലപ്പോൾ തന്നുവിടും, പക്ഷെ അതുകൊണ്ട് ആരും പോകരുത്. ആത്മീയമാണ് വലുത്, ഭൗതികം അല്ല വലുത്. പക്ഷേ ആദ്യം ആത്മീയ കണ്ടെത്തിയാലോ അവൻ മഹാഭാഗ്യവാൻ. ഭൗതികമായി ഒന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ ആത്മീയ ലക്ഷ്യം ഒരുത്തന്റെ ഉള്ളിൽ ഉദിച്ചാൽ അവൻ ഭാഗ്യവാനാ. കാരണം അവനെ പിന്നെ തകർക്കാൻ കഴിയത്തില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. രക്ഷയുടെ നിർണയം, യേശു കർത്താവുമായുള്ള ആഴമായ ബന്ധം, അതാണ് പ്രധാനം, അതാണ് പ്രധാനം. നോക്കൂ, മണിക്കൂറുകൾ കർത്താവിന് വചനം കേട്ടു, വചനം കേട്ട് വചനം എന്ന ഭക്ഷണം ആത്മാവിലേക്ക് പോവുക, അവന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുക. ഇന്ന് രാത്രിത്തെ ദൂതോർക്കുക, ആത്മാവിന്റെ ഭക്ഷണം നീ കണ്ടെത്തിയെങ്കിൽ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യം സ്വർഗമേറ്റു. ഒന്നുകൂടെ പറയാം, ആത്മാവിന്റെ കാര്യം ഉറപ്പുവരുത്തിയാൽ ശരീരത്തിന്റെ കാര്യത്തിന് കുഴപ്പം വരില്ല. സ്വർഗത്തിൽ ഒരു വീട് ഉറപ്പുവരുത്തിയാൽ ഭൂമിയിൽ ഒരു വീട് ഇല്ലാതെ പോകില്ല. ഒന്നുകൂടെ പറയാം, സ്വർഗത്തിലെ വീടിന്റെ കാര്യം ഉറപ്പുവരുത്തിയാൽ ഭൂമിയിൽ ഒരു വീട് നിനക്കില്ലാതെ പോകില്ല. ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ കാര്യം നീ ഫസ്റ്റ് പ്രിഫറൻസ് എടുത്താൽ, അതിന് മുൻഗണന കൊടുത്താൽ, നിന്റെ ശരീരത്തിന്റെ വിശപ്പ് സ്വർഗം ഏറ്റുകഴിഞ്ഞു. അനുഭവമുള്ള ഒരു 10 കൊല്ലം കർത്താവിനെ സേവിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ വന്നുപോയവരുടെ കാര്യമല്ല, കർത്താവിനെ പിൻപറ്റിയവരോട് ചോദിച്ചു നോക്ക്, കർത്താവ് ഇന്ന് വരെ ഗ്യാരണ്ടി ആ കാര്യത്തിൽ. നീ വചനം കേട്ടെങ്കിൽ നിന്റെ വയറ് വിശക്കത്തില്ല, നിന്റെ ആത്മാവിന് വേണ്ടുന്ന ആഹാരം ദൈവോചനത്തിൽ നിനക്ക് കിട്ടിയെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും വയറ് വിശക്കേണ്ടി വരികയില്ല, നിനക്കും നിന്റെ തലമുറയ്ക്കും വയറ് വിശക്കേണ്ടി വരികയില്ല, വയറ് വിശക്കേണ്ടി വരികയില്ല, വരികയില്ല, വരികയില്ല. ഇന്ന് രാത്രിയിൽ സമർപ്പണത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നു, സമർപ്പണത്തിന് വേണ്ടി സമയം വേർതിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു 2-3 മിനിറ്റ് വേർതിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്നുവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവരുണ്ടോ? നിങ്ങളുടെ ആത്മരക്ഷ ഉറപ്പുവരുത്താത്തവരുണ്ടോ? ആത്മാവിന്റെ ഭക്ഷണം നിങ്ങൾ കരുതിയാൽ ശരീരത്തിന്റെ ഭക്ഷണം ഞാൻ ഉറപ്പു തരാം. ഇന്ന് രാത്രിയിൽ കണ്ണുകൾ അടച്ച് നന്നായി ശ്രദ്ധിച്ചോണം. ഈ 1 മണിക്കൂർ നിങ്ങൾ പ്രസംഗം കേട്ടതിന് വളരെ നന്ദി. എന്നാൽ ഇമ്പോർട്ടന്റ് ആയ സമയം ഇപ്പോഴാണ്. മുദ്രപത്രത്തിൽ എഴുതി തരാം, ഗ്യാരണ്ടി തരാം, അനുഭവത്തിൽ നിന്ന് പറയാം, ആത്മാവിന്റെ ഭക്ഷണം നീ കണ്ടെത്തിയാൽ ശരീരത്തിന്റെ ഭക്ഷണം കർത്താവ് ഏറ്റു. അതിന് ഉറപ്പ് ഇന്ന് രാത്രി കർത്താവ് തരിക. ഇപ്പോൾ ഒരു പക്ഷേ നിന്റെ പേഴ്സ് ശൂന്യമായിരിക്കും, ഇപ്പോൾ നിന്റെ വീട്ടിൽ കടമായിരിക്കും. പക്ഷെ ഈ ദൂത ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോണം, ഇന്നത്തെ ഡേറ്റ് ഇട്ട് ഡയറിയിൽ എഴുതി വെച്ചോണം, ബൈബിളിന്റെ 1-ാമത്തെ പേജിൽ എഴുതി വെച്ചോണം. ആത്മാവിന്റെ ഭക്ഷണം നീ ഏറ്റെടുത്താൽ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യം കർത്താവ് ഏറ്റു കഴിഞ്ഞു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവിന്റെ ഭക്ഷണം എങ്ങനെ സ്വീകരിക്കും? യേശുവിനെ ആദ്യമേ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. കർത്താവിന്റെ ക്രൂശ് മരണം നിങ്ങളുടെ പാപത്തിന്റെ പ്രായച്ചിത്ത യാഗമാണെന്ന് അംഗീകരിക്കുക. കർത്താവിന്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കുക. അനേക നാളുകളായി തിരുവെഴുത്തുകൾ കേട്ടിട്ടും ഒരു യഥാർത്ഥ തീരുമാനത്തിലേക്ക് വരാത്ത എത്ര പേരുണ്ട് ഇന്ന് രാത്രി. രക്ഷിക്കപ്പെടുവാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി ഒരു സമർപ്പണം ചെയ്യുമോ? ഒരിക്കൽ കൂടി ഒരു തീരുമാനമെടുക്കുമോ? തീരുമാനമെടുക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ടെ. ധൈര്യമായിട്ട് കൈ ഉയർത്തി പിടിച്ചാട്ടെ. തീരുമാനമെടുക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടെ പറയാം, ആത്മീക ഭക്ഷണത്തിന് മുൻതൂക്കം കൊടുത്തവന്റെ ഭൗതിക വിഷയം കർത്താവ് മറക്കുന്നില്ല. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടവരിൽ ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ഇന്നേ ദിവസം സാമ്പത്തികമായിട്ടോ ഭൗതിക വിഷയത്തിലോ ഭാവി വിഷയത്തിലോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ വചനം അവർക്ക് ഒരു വിടുതലിന് കാരണമാക്കി തീർക്കണമേ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട് സ്തോത്രം. വിശ്വാസത്താൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ നിന്റെ ജനത്തെ പഠിപ്പിക്കുമാറാകണമേ. ആത്മീക ആഹാരം കണ്ടെത്തുന്നവർക്ക് ഭൗതിക ആഹാരത്തിന് ഉറപ്പ് കർത്താവ് ഏറ്റെടുത്തതിനായി സ്തോത്രം. തീരുമാനമെടുത്തവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം.